ബാരക് മോസ് വാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 21-ാം വാക്യം. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ബുജുവാണ്. ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശുദ്ധർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര കൂഹത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് ക്രിസ്താവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രെ. ഹിംസജന്തുക്കളുടെ ദംശനങ്ങളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും തത്വനിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവർത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം തന്മയായി തെളിയും. അതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിലുപോഷനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ തന്നെ, ചാചിരിയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാർക്കൊടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു. ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്ന പോലെ, യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ നസ്വസ്ഥനാകുന്നു. രക്ഷയോടടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്നറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടന്മാർക്ക് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയമുണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നുപോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയതീരത്തിലോ നദീതീരത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. ശ്വാസ ശാസ്ത്രീയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. വിധി ലഭിച്ചവനിവരേക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൾ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാനകൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുരലും കിന്നരവും ജ്ഞാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ കൃത്യമാണ്. സഹോദരനും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരെയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മൗസത്തെയും കാൾ നന്നായി അത് മനുഷ്യരെ ആവരണം ചെയ്യുന്നു. മകനെ വിഷുവിനെ പോലെ ജീവിക്കരുത്. വിച്ഛാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങളിൽ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര ആരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മത്സ്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. അത്യുന്നതന്റെ ഹിതം നിരക്ഷിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചുപോകും. അവരുടെ പിന്തലമുറ നിത്യനിന്ദയ്ക്കേ പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ന അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. മുടിയിൽ നിന്ന് വന്നവൻ മുടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാളുള്ള അതിശയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവാൻ നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ വിജ്ഞാനം കോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അച്ഛന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയ വിക്രയങ്ങളിൽ ആപത്യം കാണിക്കുന്നതിലും പ്രത്യേകതയുടെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അവഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവരുടെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ ഭക്ഷണ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദോഷം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയരുത്. അത്യുന്നതിന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസത്താ വിഭജിക്കുക. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. കൃഷ്ണനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ദൈവമില്ലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലക്ക് നിർത്തുന്നത് നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ കൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. പഴയ വിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകൾ സ്വയമറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെ കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. കനികയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച ഗർഭിണിയുമാകുമോ എന്നും അഭിപ്രായപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാഠ്യകാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യ അപമാനിതനുമാക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വരുത്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങളെന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചു വെക്കുകയാണ്. അവിടുന്ന് ആയിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്കാൾ അവിടുത്തെ അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോടെ വിശ്വസ്തു പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞാകാശ വിധാനം സ്വർഗീയ ഔന്നത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയമാണെന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിന് അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്കും കഴിയും. ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവുന്നതിനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളങ്ങളായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണ്ണതയിൽ എത്തിയിട്ട് ശയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭാകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിനിച്ചിളങ്ങുന്ന അലങ്കാരം നിരയും. പരിശുദ്ധന്റെ കൽപ്പനയാൽ അവയെ ദാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണുചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവിലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ പാപം മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ പൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണറുകളെ ധരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മോസത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ഹാരിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് ഭഞ്ഞു വിതറുന്നു. വെട്ടിക്കിളി പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുമൂക്കട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടക്കെട്ടം പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വളരെ വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞെല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യകാലത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുന്ന് നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താലെല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാകുകയില്ല. എല്ലാറ്റിന്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടെ ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധി വരുത്തുകയില്ല. ആർ അവിടുത്തെ കണ്ടിട്ടുണ്ട്, ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു. പറയുമോ?
ുന്നേകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ ഉന്നവനപുരാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ കൊണ്ടായിരിക്കട്ടെ. സൗഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടു പോവുകയും എല്ലാവിധ കൃതികളും ചുരുങ്ങിയിരുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവം മുമ്പാകെ ശിരസുകളെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ വസ്ത്രാപോലത്ത അദ്ദേഹത്തിന്റെ സാന്നിധ്യങ്ങളോടെല്ലാം ഈ ആഴ്ച അദ്ദേഹം ഇവിടെ തിരിച്ചെത്തും. അഭിയുടെ തിരുമേനിയും അസാന്നിധ്യത്തിലാണെങ്കിലും വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയില് ഭക്തിയോടുകൂടി സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴെ അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതേ തുടർന്ന് പ്രമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പാഠപുസ്തകത്തിലെ 144-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങൾ 134. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തി. ഈ മരുപ്പു യാത്രയിൽ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നാം നടക്കുമ്പോൾ ദൈവ സാന്നിധ്യ ബോധത്തോടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നേരിടുവാനും ദൈവിക ശക്തി ആർജിച്ചുകൊണ്ട് നമ്മുടെ സന്താപങ്ങളിലും സന്തോഷങ്ങളിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപയനുഭവിപ്പാൻ നമ്മെ യോഗ്യരാക്കണമെന്ന് ചേർന്ന് നമുക്ക് പാടാം. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നടത്തിയ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും അനുദിന ജീവിതത്തിൽ നമുക്ക് ഉറപ്പാക്കുന്ന, നൽകുന്ന, പ്രത്യാശിക്കുന്ന വലിയൊരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 134-ാമത്തെ ഗീതം.
നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. കോരവൈരിയൻ പിന്നിൽ ചെങ്കടൽ മുൻപിൽ എന്നെ വഴി നടത്തൂ. കോരവൈരിയൻ പിന്നിൽ ചെങ്കടൽ മുൻപിൽ എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. മരുഭൂമിയിൽ അജഗണം ബോൾസൻ ജനത്തെ നടത്തിയോനേ. ആഴിയതിൽ വീതിയൊരുക്കി മാറുകര അണച്ചവനെ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീതികളിൽ നീ എന്നെ വഴി നടത്തൂ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീതികളിൽ നീ എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. ആപത്തിലും രോഗത്തിലും എനിക്കവയം നീ മാത്രമേ. കാലുകളെ വീഴ്ചയിന്നും ധരിക്കുന്നതും നീയെ. എന്റെ പ്രാണനെ മരണത്തിൽ വീണ്ടെടുത്തോനെ. കണ്ണുനെ തുറപ്പോനെ. എന്റെ പ്രാണനെ മരണത്തിൽ വീണ്ടെടുത്തോനെ. കണ്ണുനെ തുടപ്പോനെ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. സ്നേഹമെല്ലാം തിടങ്ങളിൽ സ്നേഹം പകരാൻ മനസ്സുതരൂ. നിന്നിതരേ പരിപാലിക്കൻ കൃപയരുളു. നിന്നെ കാലടിയിൽ പദമൂന്നി നടത്തും.
പുതിയ ലോകത്തിന്റെ രഹസ്യങ്ങൾ അതിൽ വെളിപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിന്റെ പുത്രനും തന്റെ നിത്യതയുടെ കതിരുമായവനെ, ഈ സമയത്ത് നിന്റെ പരിശുദ്ധന്മാരുടെ ആത്മാക്കളിൽ ജ്വലിക്കുന്ന സ്നേഹത്തിൽ നിന്നും പ്രിയത്തിൽ നിന്നും ഞങ്ങളെ നീ വിരോധിക്കരുതേ. കർത്താവായ യേശുമിശിഹ ജഡപ്രകാരമുള്ള ശബ്ദങ്ങളാൽ പതറിപ്പോകാത്തതും അഗ്നിനാവുകളാൽ പോലും വർണ്ണിക്കാനാവാത്തതുമായ സംസർഗത്താൽ ഞങ്ങളുടെ ബോധം നിന്റെ വലിമയോട് സംസർഗം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്തുതിയോഗ്യമായ മൗനവ്രതത്തോടുകൂടി ഇരുന്നുകൊണ്ട് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുമിശിഹ ഒരുവനും അടുത്ത് ചൊല്ലുവാനും കാണുവാനും പാടില്ലാത്തവണ്ണം മഹാപ്രകാശത്തിൽ വസിക്കുന്ന മഹത്തുള്ളവനുമായി നിന്നെ സ്തുതിപ്പാൻ അഗ്നിമയമായ വായും നാവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ദൈവത്തിന്റെ ഗുരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, സ്നേഹമുള്ള മഹാപിതാക്കളെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധവും പരിപാവനവുമായ 9 ദിവസത്തെ നോമ്പിൽ നമ്മൾ പ്രയാണം ചെയ്യുന്നു. ഏതാണ്ട് അതിന്റെ മധ്യഭാവത്തിൽ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെ നോമ്പ് നോറ്റ് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദീനപുരാൻ നമ്മൾക്ക് മനസ്സും ആരോഗ്യവും ഒക്കെ തന്ന ദൈവത്തെ നമുക്ക് ഭക്തിയോട് ആരാധിക്കുകയും മഹാകാരുണ്യവാനായ ദൈവസന്നിധിയിൽ ശിരസ്സുകൾ സമർപ്പിക്കുകയും ഈ നോമ്പ് അനുഷ്ഠാനങ്ങളിൽ കൂടിയൊക്കെ കൂടുതൽ മനസ്സിനും ശരീരത്തിനും ഒക്കെ ആത്മനിറവ് രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം, വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധാരാളം ജനങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും തമ്പുരാൻ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജീവിതത്തിൽ ഇതുപോലെ തമ്പുരാനെ ഒന്ന് കേൾക്കുവാനും അല്പസമയം തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുവാനും ഒക്കെ ലഭിക്കുന്ന നിമിഷം ഏറ്റവും മൂല്യമേറിയ ശ്രേഷ്ഠമേറിയ നിമിഷങ്ങളാണെന്നുള്ളത് തിരിച്ചറിവോടുകൂടി നമുക്ക് തൃപ്തിയോട് ഇരിക്കുവാനും നമ്മളെ തന്നെ അല്പസമയം ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാനും നമുക്ക് ഈ സമയത്തെ ഉപയോഗപ്പെടുത്താം. വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവര് പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ ഒരുങ്ങി സമർപ്പിക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിന് ധ്യാനം നയിക്കുന്നത് ബലഹീനായ ജ്ഞാനത്തിന്റെ ആയതുകൊണ്ട് കൂടുതൽ ആമുഖ വാക്കുകളൊന്നും തന്നെ ഈ സമയത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴ് ഗായക സംഘം ചേർന്ന് ഒരു ഗീതം ആരംഭിക്കും. അതിനുശേഷം തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്.
പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങൾ 72-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും വളരെ പരിചിതമായ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിന്റെ സ്നേഹം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ സൃഷ്ടിയെയും ദൈവം തന്റെ സ്വന്തമാക്കി തെരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് മനുഷ്യരെ തന്റെ സ്വന്തം മക്കളായി തെരഞ്ഞെടുക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിന് അനുദിന ജീവിതത്തിന് ആവശ്യമായ കൃപകളും നന്മകളും നൽകി പരിപാലിക്കുകയും ചെയ്യുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. എത്ര വർണ്ണിച്ചാലും മതിയാകാത്തതായ ദൈവത്തിന്റെ തിരുനാമത്തിന് നമുക്ക് ചേർന്ന് സ്തോത്രം പാടാം. പാഠപുസ്തകത്തിലെ 72-ാമത്തെ ഗീതം, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം.
എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആദു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സങ്കടം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആയിരം ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതി നെളുതോ പതിനായിരത്തിങ്കളൊരംശം ചൊല്ലിടുവൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആദിരമായിരം പതിനേളുതോ പതിനായിരത്തിങ്കലോരം ചൊല്ലിടുവാൻ പാരില സാധ്യമാകോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ മോദമേയം തിരുമാറിലുള്ള സമയ സന്തതം
ചേരുന്നു
ഏകജാതനാമേശുവി
പാദകായ്പം
സ്നേഹമതിശയമേ ദൈവത്തിൻ മനോ ഹരമേ
പാപത്തിപ്പിച്ചുള്ളൊരു
കാലത്തിലും
ദയവാവിയെ സ്നേഹിച്ചതോർത്തേരിടുന്നു ജയമേ ദൈവത്തിൻ സ്നേഹം എത്ര
മനോഹരമേ
ജീവിതത്തിൽ പല വീഴ്ചകൾവം നെട്ടുകൊണ്ടൊന്ന്
ഛേദിക്കാതെ
എന്നെ കേവലം സ്നേഹിച്ചു
പാലിച്ചിടുന്ന
അവ സ്നേഹമാതുല്യമഹോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം
എത്ര മനോഹരമേ.
ഈ ഏകദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, ആരാധ്യരായ വൈദിക സ്നേഹത്തെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ 50 ദിവസത്തെ മുമ്പിൽ കൂടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നോമ്പിന്റെ മധ്യഭാഗത്ത് നമ്മൾ എത്തിച്ചേർന്നു. ഇന്ന് പാതി നോമ്പായിട്ട് സഭ പ്രത്യേകമായിട്ട് ഈ ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നു. പാതി നോമ്പോടനുബന്ധിച്ച് എല്ലാ ദേവാലയങ്ങളിലും ഇന്നും രാവിലെയും അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടുമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചു. അതോടൊപ്പം തന്നെ എല്ലാ പള്ളികളുടെയും ദേവാലയ മധ്യത്തില് ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായ ഗോകുൽത്തായും അതിന്മേൽ കർത്താവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന സ്ലീബായും സ്ഥാപിക്കുകയും തുടർന്നുള്ള ദിനങ്ങളെപ്പോഴും ഈ സ്ലീബായിലേക്ക് നോക്കി ദേവാലയത്തിൽ ആരാധനയ്ക്ക് സംബന്ധിക്കുവാനും കൂടുതൽ പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബോധങ്ങളെയും ഒക്കെ ഒരുക്കുവാൻ തക്കവണ്ണം സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ന് പാതിനോമ്പ് ദിനം കൂടെ ആയതുകൊണ്ട് ദിനത്തിന്റെ പ്രാധാന്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു പുനർവിചിന്തനത്തിന് പ്രത്യേകിച്ച് ഈ നോമ്പിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കൂടുതൽ നോമ്പിൽ ഭക്തി വിശുദ്ധിയും ഒക്കെ നമുക്ക് വർദ്ധിച്ചു വരത്തക്ക വണ്ണം ഈ പാതിനോമ്പിനോടനുബന്ധിച്ച് നമ്മൾ ദേവാലയ മാസത്തിൽ സ്ഥാപിക്കുന്ന സ്ലീബായുടെ പ്രസക്തിയും അതിന്റെ പാരമ്പര്യത്തിന്റെ പ്രാധാന്യം ഒക്കെ പരിമിതമായ അറിവിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്ക ഓണം ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം ഇത് പഴയ നിയമത്തിലെ വളരെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലമായതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഈ സംഭവത്തിന്റെ പ്രസക്തി ഏറുകയും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ ശുശ്രൂഷ ദേവാലയത്തിൽ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം പാതിനോമ്പ് എന്ന് പറഞ്ഞത് 3 നോമ്പൊന്നുമില്ല. നമ്മുടെ നോമ്പ് അത് പൂർണ്ണം തന്നെ 50 ദിവസം നോമ്പ് 50 നോമ്പ് തന്നെയാണ്. അപ്പൊ പാതി നോമ്പ് എന്ന് പറയുന്ന ഒരു പദം നമ്മൾ അധികം ഉപയോഗിക്കാറില്ലെങ്കിൽ തന്നെയും അതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇതിന്റെ മധ്യത്തിലുള്ള ദിനങ്ങളില് ഈ ഒരു ശുശ്രൂഷ പ്രധാനമായിട്ട് നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ സ്ലീബ ചുമ്മാ കൊണ്ട് സ്ഥാപിക്കുകയല്ല, ദേവാലയത്തില് സ്ലീബ ആരാധനയായിട്ട് നമ്മൾ ആ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടാണ് ദേവാലയ മധ്യത്തില് നമ്മൾ ഈ ശുശ്രൂഷ നമ്മൾ നടത്തുന്നത്. ഈ സംഭവം രേഖപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഈ മോശ മരുഭൂമിയിൽ കിട്ടണ സർപ്പത്തെ സ്ഥാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. അതാണ് പ്രധാനപ്പെട്ട പശ്ചാത്തലം ദേവാലയത്തിൽ നമ്മൾ ഗോകുൽത്തായിൽ ഈ സ്ലീബ സ്ഥാപിക്കുന്നതിന്റെ. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് ഈ വിവരണം നമ്മൾക്ക് കാണപ്പെടുക. നമ്മുടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റി പോകുവാൻ പോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്നു എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ആഹാരമില്ല, ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അത്യസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിക്കുന്നതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, പ്രത്യ സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമരം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേലെ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് ഒരു താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇത് വളരെ പ്രസക്തമായ, ഇതൊരു പഴയ സംഭവത്തിൽ നടന്ന ഒരു സംഗതിയാണെങ്കിലും നൂതന കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ജീവനുള്ള, ഇന്ന് ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ജീവനുള്ള പാമ്പ് കടിച്ചിട്ട് മരിക്കാൻ പോകുന്ന ആള് ജീവനില്ലാത്ത പാമ്പിനെ നോക്കി ജീവൻ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോള് തമ്പുരാന്റെ കോപം ജനത്തിന്മേൽ ശക്തമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുക. ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ മേൽ വരുന്നുണ്ട്. ഈ പലപ്പോഴും ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ മേൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ തൃപ്തിയില്ലായ്മയാണ്. ഈ അതൃപ്തി ഒരു വലിയ പാപം. നമ്മൾ വിചാരിക്കും വലിയ പാപമൊന്നും അല്ലല്ലോ, പക്ഷെ ദൈവമുമ്പാകെയുള്ള മനുഷ്യന്റെ അതൃപ്തി എന്ന് പറയുന്നത് വലിയൊരു പാപം തന്നെയാണ്. പിന്നെ മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് ഈ മനുഷ്യന്റെ തൃപ്തിയില്ലായ്മയാണ്. ഞാൻ നിങ്ങൾ ഓർത്തു നോക്കിയത് നമ്മൾ എത്ര മാത്രം ദൈവകൃപയിലാണ് നയിക്കുന്നത് ഓരോ നിമിഷവും. പക്ഷെ ജീവിതത്തിന്റെ ചെറിയ നേട്ടങ്ങൾ ലഭിക്കാതെ നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ അസ്വസ്ഥനാവുകയും ദൈവത്തെ കുറ്റ പറയുകയൊക്കെ ചെയ്യുന്നത്. ചെറിയ രോഗം വരുമ്പോള്, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോള്, ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോള് ജീവിതത്തിൽ ഈ നിമിഷം വരെയും വളരെ അദൃശ്യമായ കൃപ കൊണ്ട് നമ്മളെ ജീവിച്ച നയിച്ച ദൈവത്തിന്റെ എല്ലാ നൽവരങ്ങളും മാറുന്നുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകുകയും സ്വയം ശതിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തി ലഭിക്കാറില്ലേ? അത് വലിയൊരു പാപം തന്നെയാണ്. അത് ഇവിടെ സംഭവിക്കുന്നത് ഇസ്രായേൽ ജനത്തെ അവരുടെ സ്വർഗീയമായ ഈ പാത്രത്തിൽ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു സംഗതി തന്നെയാണ്. എങ്കിലും ആ യാത്രയിൽ എന്തുമാത്രം ദൈവം നേരിട്ട് അവരെ കൃപകൾ നൽകുന്നു. നമ്മൾ പകൽ മേഘസംഭവമായും രാത്രി അഗ്നിസംഭവമായും നടക്കുന്നതും ചെങ്കടല് വിച്ഛേദിച്ചുകൊണ്ട് മനുഷ്യന് യാത്ര ചെയ്യാനൊക്കെയാണ് വഴിയൊരുക്കുന്നതും ആകാശത്തിന് കെളിവാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് മനുഷ്യന് മഞ്ഞ കൊടുക്കുന്നതും എന്തുമാത്രം വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം കൊടുക്കുന്നതും ഒക്കെ എത്ര അത്ഭുതകരമായിട്ടാണ് ജനങ്ങളെ നയിക്കുന്നത്. എങ്കിലും ജീവിത ലോകത്തിന്റേതായ ചെറിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ലോകത്തിന്റേതായ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കേണ്ടക്കോളം മനുഷ്യന് ഒരുക്കമാകുന്നില്ലെന്നുള്ളതാണ് ദൈവത്തെ സംബന്ധിച്ചോളം ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ദൈവത്തിന് കോപം ഭക്ഷിക്കേണ്ടക്കോളം ഏറ്റവും ഇടയായി തീർന്നൊരു സംഗതി. അതുപോലെ ദൈവം ചെയ്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറക്കുന്നു എന്നുള്ളത്. പലപ്പോഴും അച്ഛന്മാരൊക്കെ പള്ളികളിൽ ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന സംഗതി, അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അബദ്ധം കൊണ്ട് സംഭവിക്കുമ്പോഴത്തേക്ക് വൈദികരുടെ മുകളിൽ വളരെ ശക്തമായിട്ട് കുറ്റങ്ങൾ വിമർശിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുടുംബത്തിലാകുന്ന നോക്കിയേ, മാതാപിതാക്കൾ അത്ര ശ്രദ്ധയോടുകൂടി മക്കളെ വളർത്തുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചില പാകപ്പഴികൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്കിടെ ദേഷ്യത്തോടുകൂടി കയറി ഇറങ്ങുന്ന മക്കളൊക്കെ, ഇങ്ങനെ പലർക്കും സംഭവിക്കുന്നൊരു കാര്യം. ഈ പിറുപിറുക്കുന്ന ജനത എന്ന് പറയുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമല്ലത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകുന്നത് പ്രാർത്ഥിക്കാം കണ്ണുനീരോടെ, പക്ഷേ അതൊരു പിറുപിറുക്കുന്ന അനുഭവമാകുമ്പോൾ അത് ഒരിക്കലും ഒരു ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും അനുയോജ്യമായ ഒരു സംഗതിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ വളരെ പ്രാധാന്യമറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പുറപുറുക്കുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിൽ ദൈവം തന്നെ കോപം ശക്തമായിട്ട് വർഷിക്കുകയും അവർക്ക് പാമ്പിന്റെ ദംശനമേറ്റി ജനങ്ങൾ മരിക്കുകയാണ്. അവരെ പാമ്പിന്റെ ദംശനമേറ്റ് ജനങ്ങൾ മരിക്കുമ്പോൾ ഈ ജനങ്ങള് ഈ ജനങ്ങളെ നയിക്കുന്ന ഒരു വ്യക്തി മോശമാണെന്ന് നമുക്കറിയാം. ഒരു നേതാവിനെ സംബന്ധിച്ച്, ജനങ്ങളെ നയിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു കാര്യം. നമ്മളിവിടെ ഈ മോശ എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ജനങ്ങളെ കൊണ്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണിതരാകേണ്ട വ്യക്തി മോശയാണ്. പക്ഷേ ഒരിക്കലെങ്കിലും മോശ പരാതി പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ ഈ പള്ളികളിലൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നടത്തുന്ന സംഘാടകരുണ്ട്. അത് ഇവിടെ മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിലും ഈ സംഘാടകർ എപ്പോഴും അവരവരുടെ ക്ഷീണം മാറ്റാനായിട്ട് പല വഴികളൊക്കെ വരുന്നു. അത് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ അണികളുടെ ക്ഷീണങ്ങളെ പറ്റി അവർ നോക്കാറുള്ളൂ. പക്ഷെ ഈ മോശം അങ്ങനെയല്ല, മോശ ഒരിക്കലും കുടുമുറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് മോശയുടെ ആഴമായ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ജനങ്ങളൊക്കെ ഈ ശക്തമായ പ്രതികരണം ഉണ്ടായപ്പോൾ ഈ മോശയുടെ മുമ്പാകെ ചെന്ന് പറയുന്നുണ്ട്, അല്ലയോ മോശയെ, ഞങ്ങൾ പാപം ചെയ്തു, ദൈവത്തോട് നിന്നോട് ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ നിനക്ക് വിനോദമാണ് ഞങ്ങൾ സംസാരിച്ചു, അതുകൊണ്ടാണ് ശ്രാവ് പൊങ്കി അങ്ങ് വന്നത്. നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. സത്യത്തിൽ ഇന്നത്തെ മേലക്കന്മാരുള്ളത് ഇതേ ആ നീയൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതിലെ കൊണ്ട് അനുഭവിച്ചു എന്ന് പറയും. പക്ഷെ മോശ അങ്ങനെയല്ല, മോശ ഒരേ സമയം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യും, അതോടൊപ്പം ജനത്തിന്റെ നിലവിളിയെ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജനത്തിന്റെ നിലവിളിയെ ശ്രദ്ധിക്കുക ചെയ്യുന്ന വളരെ ചുരുക്കം നന്മയുള്ള നേതാക്കന്മാരുടെ വ്യക്തിയായിരുന്നു മോശ. അതുകൊണ്ടാണ് ഈ ജനം മോശയുടെ കണ്ണുനീരെടുത്ത് വന്നപ്പോൾ മോശ ജനത്തിന് വേണ്ടി ദൈവത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. മോശയുടെ കണ്ണുനീര് സ്വർഗത്തിൽ ദൈവം കണ്ടു. ദൈവം പറഞ്ഞു, നീ മോശയിൽ നീ പേടിക്കണം, നീ ഒരു കാര്യം ചെയ്യ്, നീ പിത്തള കൊണ്ട് അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേക്കുന്നവൻ ആരെങ്കിലും നോക്കിയാൽ അവൻ ജീവൻ പ്രാപിക്കും. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ സർപ്പത്തെ നാട്ടുന്നു. അങ്ങനെ ഈ പാവിന്റെ കടിയേറ്റ മനുഷ്യനൊക്കെയും ഈ പിത്തള സർപ്പത്തെ നോക്കി ജീവൻ പ്രാപിക്കുന്ന അത്ഭുതകരമായ അതിശയകരമായ ഒരു സംഭവമാണ് നമ്മൾ കാണുക. ഇത് നമ്മുടെ ഈ നോമ്പിൽ എന്താണ് പ്രസക്തി? നമുക്കറിയാം ഈ നമ്മുടെ ഈ നോമ്പിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്നു പറഞ്ഞാലും എപ്പോഴും പാപ്പിന്റെ പൈശാചികമായ ദംശനമേൽക്കുവാൻ തക്കോണം സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നോട്ടങ്ങള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ പ്രവർത്തികള്, പലപ്പോഴും നമ്മുടെ പ്രകൃതിയോടുള്ള നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നിരാശയോടുകൂടി നമ്മൾ കാണിക്കും. ഈ പല രൂപത്തിൽ കൂടി പാമ്പിന്റെ ദംശനമേൽക്കുന്ന മനുഷ്യരാജാണ് നിങ്ങളും. നമുക്ക് ദേവാലയ മന്ദിരത്തിൽ നടത്തിയ ക്രൂശിൽ ഒരു പുതിയ രക്ഷയുണ്ട്. ആ രക്ഷ കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യമാണ് ദേവാലയ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശെന്ന് പറയുന്നത്. ജനങ്ങൾക്ക് പാപബോധം, പാമ്പിന്റെ ദംശനം ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് പാപബോധം ഉണ്ടായി. ഈ പാപബോധത്തിന്റെ ഉണ്ടായ മനുഷ്യരുണ്ടാകുന്ന രൂപാന്തരമാണ് മരുഭൂമിയിൽ മോശ നാട്ടിയ പിത്തളസർപ്പം എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് സ്ഥാപിക്കുന്ന ദേവാലയത്തിന്റെ മധ്യത്തിലാണ്. അതിന് പ്രസക്തി എന്ന് പറയുന്നത് രണ്ടു മൂന്ന് കാരണം കണ്ടോ. ഒന്ന്, ഇസ്രായേൽ ജനങ്ങളുടെ യാത്രയുടെ മധ്യത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ നോമ്പ് എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മിസ്രായേലിൽ നിന്നും സ്വർഗീയ കനാനിലേക്ക് ഉള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുക. യാത്രയുടെ മധ്യത്തിലാണ് ഈ പിത്തളസർപ്പത്തെ നാട്ടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള യാത്രയിൽ ഈ കുരിശ് നോക്കി നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ നോമ്പിന്റെ മധ്യത്തിൽ നാട്ടുന്നതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഈ മനുഷ്യ മക്കളുടെ ഇടയിലുള്ള ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കർത്താവിന്റെ കുരിശ് പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ നാട്ടപ്പെടുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ നാട്ടപ്പെട്ട ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി സമസ്ത മാനവജാതിക്കും രക്ഷയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. എന്നിട്ട് ഈ രക്ഷ നമുക്കറിയാം, അൽപ്പാം വെള്ളിയൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററിന്റെ സമയത്ത് ആകുമ്പോഴത്തേക്ക് ഈ കുരിശ് എവിടെ കൊണ്ടുവെക്കും? ഇത് വിശുദ്ധ പത്മഹായില് സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് സ്ഥാപിക്കുന്ന ഒരു പ്രതീകമാണ്. പക്ഷെ ആദ്യം ഇത് സ്ഥാപിക്കപ്പെടുന്നത് ജനത്തിന്റെ മധ്യത്തിലാണ്. കാരണം ദൈവത്തിന്റെ മനുഷ്യാവതാരം ചെയ്ത സമ്പന്നാവിന്റെ ശുശ്രൂഷ നടന്നത് ലോകത്തിലെ ജനത്തിന്റെ മധ്യത്തിലാണ്. അപ്പൊ നമ്മുടെ മധ്യത്തിൽ കാണപ്പെടുന്ന ദൈവത്തെ ആന്തരിക ശ്രദ്ധ തിരിച്ചറിയുവാനും ആ ദൈവസാന്നിധ്യം ശ്ലീബായി കൂടി മനസ്സിലാക്കുവാനും ശ്ലീബ അനുതാപത്തിന്റെ രക്ഷയുടെ ആയുധമാണെന്നുള്ള ആത്മീയ ബോധത്തിലേക്ക് നമ്മളെ നയിച്ച ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മൾ അനുസ്ഥാനം ചെയ്യുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും കർത്താവ് അല്ലെങ്കിൽ കർത്താവിന്റെ അഭിരുചി സാധിതമായ ശ്ലീബ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ ദേവാലയത്തിന്റെ മധ്യത്തിൽ സ്ഥാപിക്കേണ്ടപ്പോൾ അറിയാൻ തീരുന്നത് ഈ മധ്യത്തിൽ സ്ഥാപിക്കുമ്പോൾ ഒരേ ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ കാണത്തക്കോളമുള്ള ഒരു സാന്നിധ്യം, ഒരു സാധ്യത ഉളവാക്കി തരിക. ദേവാലയത്തിന്റെ മധ്യത്തിൽ എല്ലാം ഒരുപക്ഷെ ഈ മദ്വാഹായ്ക്കുള്ളിൽ അത് സ്ഥാപിക്കുന്നതെങ്കിൽ മനുഷ്യന് ഈ ശ്ലീബായ മുത്താൻ തക്കോളോടെ ആയി തീരത്തില്ല. അതുകൊണ്ടാണ് ദേവാലയത്തിന്റെ മധ്യത്തിൽ സ്ഥാപിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കർത്താവിന്റെ സ്ലീബ കർത്താവിന്റെ അദൃശ്യ സാന്നിധ്യം അറിയിക്കുന്ന വാസ്തവത്തിൽ നമ്മൾ സ്ലീബായെ മുക്കുമ്പോൾ അവിടെ തടിക്കുറിച്ചിലല്ല മുക്കുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ള് കാൽമുറിയിൽ നമുക്ക് വേണ്ടി യാഗമർപ്പിച്ച കർത്താവിന്റെ ശരീരത്തിലാണ് നമ്മൾ മുക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടും ബോധ്യത്തോടും ആ ഭക്തിയോടും കൂടെ നമ്മൾ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോഴാണ് തികച്ചും രക്ഷയുടെ ശ്രേഷ്ഠമായ ആന്തരിക അനുഭവം എന്നിലും നിങ്ങളിലും എത്തിച്ചേരാൻ തക്കവണ്ണം സാധിക്കുന്നത്. നാലാമതായിട്ട് ഈ സ്ലീബ സ്ഥാപിക്കുന്നത് യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ യാത്രയുടെ മധ്യത്തിൽ യാത്ര ചെയ്യേണ്ടുന്ന മാർഗം കാണിക്കുന്ന വഴിതെറ്റാണ് യാത്രയുടെ മാർഗം കാണിക്കുന്ന ഒരു അടയാളമായി കുരിശ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ ഈ കുരിശ് നമുക്കൊരു അടയാളമാണ്. എന്തിന്റെ അടയാളമാണ്? ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള അടയാളമാണ്. ഇത്രമാത്രം പ്രസക്തി ദേവാലയ മധ്യത്തിൽ നടത്തുന്ന ഈ കുരിശിനുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. വാസ്തവത്തിൽ ഈ കുരിശ് ദേവാലയ മാസത്തിൽ നമ്മൾ നടത്തുമ്പോൾ പഴയ നിയമത്തിൽ മോശ മരുഭൂമിയിൽ നടത്തിയ ചിത്രസർപ്പത്തിന്റെ മാത്രമല്ല നമ്മൾ ദൃഷ്ടാനപ്പെടുന്നത്, വേദവസ്തു നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പല സംഭവങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ ചെലുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം നമ്മൾ കാണുമ്പോൾ ദൈവം ഏതനിൽ രണ്ട് പ്രാധാന്യമറിയി ഒരുപാട് വൃക്ഷങ്ങളും വൃക്ഷഫലങ്ങളും അവിടെ നടുന്നുണ്ട്, അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷെ ഈ ഒരുപാട് വൃക്ഷങ്ങളുടെ മധ്യത്തിൽ മനുഷ്യർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് വൃക്ഷങ്ങളെ പ്രധാനമായിട്ട് നടന്നുണ്ട് എന്നാണ് നമുക്കറിയാം അല്ലെ. രണ്ടാമധ്യായ ഒമ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ല ഫലങ്ങളുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിങ്ങളെ കുറിച്ചുള്ള അറിവിന് വൃക്ഷവും യഹോവേ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. രണ്ട് വൃക്ഷങ്ങൾ നടന്നു, ഒന്ന് ജീവവൃക്ഷം, രണ്ട് നന്മതിങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ഈ വൃക്ഷ ഈ തോട്ടത്തിന്റെ നടുവിൽ നട്ട ജീവവൃക്ഷം കാൽവറിയിൽ ഉയർത്തപ്പെട്ട സ്ലീബായാണെന്നുള്ള ആ ഒരു വലിയ അവബോധത്തിലേക്ക് നമ്മുടെ പിതാക്കന്മാരെ നയിക്കുന്നത്. ഓ ഏതന്റെ തിരുമാറിൽ ദൈവം നട്ട ജീവന്റെ വൃക്ഷമാണ് ഈ കുരിശ് എന്നുള്ള, അല്ലെങ്കിൽ ഈ സ്ലീബ എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുക ഇസഹാക്ക് ചുമം തോളിൽ ചുമന്ന വിറകുകഷ്ടമാണ് ഈ സ്ലീബ എന്ന് പിതാക്കന്മാർ പറയുന്നത്. ഇതൊക്കെ പിതാക്കന്മാരെ പഠിപ്പിക്കാനുള്ള കാര്യമാണ്. നമുക്ക് വേദവസ്തുവത്തിലെ ഒരിക്കലും വിസ്മരിക്കാൻ വളരെ ചെറുപ്പം മുതൽ നമ്മൾ മനസ്സിലാക്കി വരുന്ന നമ്മുടെ ചിന്താ നഭോമണ്ഡലങ്ങളിൽ നിന്ന് ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇസഹാക്ക് മോറിയാമരയുടെ മുകളിൽ ചുമന്നു കൊണ്ടുപോകുന്ന ദുരകർഷം എന്ന് പറയുന്നത്. ഇതിന് ചരിത്രത്തിൽ നമുക്കറിയാം അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടാകുന്നു. എന്നിട്ട് സ്വർഗസ്വനായ ദൈവം അവനോട് പറയുകയാണ്, അബ്രഹാമിനോട് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം പരിശോധിക്കേണ്ടവണ്ണം പറയുന്നുണ്ട് കുറച്ച് പുസ്തകം 22-ാം അധ്യായം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അറിയിച്ചു തരുന്നു. ആ വാക്യത്തിന്റെ പ്രസക്തി തന്നെ ശക്തമല്ലേ? ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് എങ്ങനെയെന്ന് അവരോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ഇസ്ഹാക്കിനെ തന്നെ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിന്റെ ഏകജാതൻ, നിനക്ക് ആൾക്കൂടുണ്ടായ ഒരു മകൻ നിന്റെ ഏകജാതൻ. രണ്ടാമതായിട്ട് നീ സ്നേഹിക്കുന്ന മകൻ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ എനിക്ക് വേണ്ടി മോറിയാമലയുടെ മുകളിൽ പോയി ബലി കഴിക്കണം. പക്ഷെ ഈ അബ്രഹാമിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊന്നും വായിച്ചു നോക്കുമ്പോൾ ദൈവത്തോടുള്ള ഈ അബ്രഹാമിന്റെ ആഴമായ ശക്തിയാണ് നമ്മൾ വെളികാട്ടപ്പെടുക. ഒരക്ഷരം പോലും അബ്രഹാം വിട്ടുന്നില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ഈ മകനെ വിളിച്ചുകൊണ്ട് പരിചാരകരെ കൊണ്ട് മോറിയാമലയുടെ താഴ്വരയിൽ ചെല്ലുന്നു. എന്നിട്ട് പരിചാരകരെ നിർത്തിയിട്ട് ഈ ബലിയർപ്പിക്കാനുള്ള വൃതകൃഷ്ണം മകന്റെ കോളിൽ വെച്ചുകൊണ്ട് ഈ മോറിയാമലയുടെ മുകളിലേക്ക് ഈ അബ്രഹാം കയറി ചെല്ലുക. ഈ അബ്രഹാമിന്റെ മാനസികാവസ്ഥയെ ഓർത്തു നോക്കി, ഒന്ന് ഈ മകൻ അമ്മയോട് മോറിയാമലെ സന്ദർശിക്കേണ്ടവണ്ണം പോകുവാനായി അനുവാദം ചോദിക്കുമ്പോൾ തിരിച്ചു കാണാമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഈ അമ്മ മകനെ അയക്കുന്നതും ഈ ഈ മകൻ അമ്മയോട് യാത്ര ചെയ്തു പോകുന്നതും. ഇതെല്ലാം കാണുന്നുണ്ട് ഈ അബ്രഹാം. രണ്ടാമതായിട്ട് അബ്രഹാമിനെ പറ്റി ഇവിടെ ദൈവത്തിന് തന്നെ പറയുന്നുണ്ട്, തന്റെ വാർദ്ധക്യത്തിൽ തന്റെ ഓൾഡേജ് ദൈവത്തിൽ നിർമ്മിച്ച ഒരു ഗിഫ്റ്റാണ് ഈ മകൻ. ഒറ്റ മകനേ ഉള്ളൂ, അത് വാർദ്ധക്യത്തിൽ ഉണ്ടാകും. കാരണം ഇനി ഒരിക്കലും മക്കളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സൊക്കെ അടിച്ചമർത്തി ആ ഒരു മാനസിക നിലവാരത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ പ്രതീക്ഷയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വാർദ്ധക്യത്തിൽ ദൈവം ഈ അബ്രഹാമിന്റെ മകനെ കൊടുത്തത്. അപ്പൊ വാർദ്ധക്യത്തിലുണ്ടായ ഏകജാതിയിലുള്ള അബ്രഹാമിന്റെ സ്നേഹത്തിന്റെ ആഴം ഒരുപക്ഷെ നമ്മളൊക്കെ എപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പ്രയാസമാണ്. മൂന്നാമതായിട്ട് അവിടെയും കഴിയുന്നില്ല. ഈ മകൻ എന്ന് പറയുന്നത് വാർദ്ധക്യ പുത്രനാണ്. വലിയൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനം മുഴുവൻ ഇഷ്ടമാക്കില്ല. കാരണം ദൈവ ഉത്തരങ്ങൾ പറയുന്നത് ഈ ആകാശത്തിലെ പോക ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണത്തെ പോലെയും നിങ്ങൾക്ക് സംഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ വലിയ ഒരു പരമ്പര, വലിയൊരു എന്താ ഒരു പാരമ്പര്യം അല്ല, വലിയ ഒരു ഒരു സമീപത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അബ്രഹാം ഈ മകനെ പ്രതീക്ഷയോടുകൂടി വളർത്തുന്നത്. ഈ എല്ലാ പ്രതീക്ഷകളും ശ്രമിക്കുകയാണ് ഈ മകനെ മോറിയാമലയുടെ മുകളിൽ ബലിയർപ്പിക്കുമ്പോൾ. നമ്മുടെ പിതാക്കന്മാര് പറയുന്നത് ക്രിസ്തുവിന് പകരം ഈ മകനെ മോറിയാമലയുടെ മുകൾ ബലി കഴിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യൻ ജീവിത പാപങ്ങളെ മുഴുവൻ പരിഹരിക്കാനായിട്ടാണ് പിതാക്കന്മാർ സ്വർഗത്തായ ദൈവം ശ്രമിച്ചത്. എന്നാൽ മോറിയാമലയുടെ മുകളിൽ ഈ മൃഗനെയും വിളിച്ചുകൊണ്ട് ഊരി പിടിച്ച വാക്കത്തെയുമായിട്ട് പോകുന്ന ഈ അബ്രഹാമിന്റെ മാനസിക നിലവാരം സ്വർഗത്തിൽ അപ്പനൊന്ന് കണ്ടു, ദൈവമൊന്ന് കണ്ടു. അത് കാണാനിടയായി തീർന്നത് ഈ അബ്രഹാം മകനും തമ്മിലുള്ള സംഭാഷണമാണ്. പോകുന്ന മകൻ വഴിക്ക് ഈ മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ യാഗത്തിനുള്ള വിറവേഷണം കൊണ്ട് ബലിയർപ്പിക്കാനുള്ള ആയുധം കൊണ്ട് പക്ഷേ ബലിയർപ്പിക്കാനുള്ള മൃഗം എവിടെ? ഉടനെ വിറയാറിന്റെ ശബ്ദത്തിന് അപ്പം പറയുന്നുണ്ട്, മകനെ പേടിക്കേണ്ട, ബലിയർപ്പിക്കാനുള്ള മൃഗത്തെ അല്ലെങ്കിൽ ബലിയർപ്പണ വസ്തുവിനെ ദൈവം കരുതിക്കൊള്ളും. ആ അബ്രഹാമിന്റെ മാനസിക നിലവാരം ദൈവം കണ്ടു. അതുകൊണ്ടാണല്ലോ മകനെ കൈക്ക് പിന്നിൽ കെട്ടിക്കൊണ്ട് സ്വർഗത്തിന്റെ മുകളിൽ വെച്ച് മകനെ ബലിയർപ്പിക്കേണ്ട തോന്നണം. വാള് ആകാശത്തിലേക്ക് പൊങ്ങിപ്പെടും. സ്വർഗത്തിൽ നിന്ന് കണ്ടകടോഹരങ്ങളെ പ്രതിബിംബിക്കുന്ന ശബ്ദം അബ്രഹാമിന്റെ ശ്രവണ പഠനങ്ങളിൽ പ്രകമ്പനം കൊണ്ടത്. അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവച്ചിരുത്. അബ്രഹാം നോക്കുമ്പോള് ഒരു കുഞ്ഞാട് വൃക്ഷത്തിന് മുകളിൽ കാഴ്ച നിൽക്കുന്നു. ദൈവം അബ്രഹാമിന്റെ മനസ്സറിഞ്ഞു. ദൈവം അബ്രഹാമിന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ ആഴമായ നൊമ്പരം ഈ അപ്പൻ ഏറ്റെടുത്തത്. ആര്? സർവശക്തനായ ദൈവം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവൻ അന്വേഷിക്കപ്പെടുവാൻ. അത്ര ഇതാണ് അവിടെ നമ്മൾ കാണുക. അബ്രഹാമിന്റെ ദുഃഖം ദൈവം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അബ്രഹാമിന്റെ മകനെ കൊലക്കാരിൽ നിന്ന് രക്ഷിച്ചിട്ട് ആ ദൗത്യം പിതാവായ ദൈവം ഏറ്റെടുത്തു. എന്തിനാണെന്നറിയാമോ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലോകത്തോടുള്ള ഈ അപ്പന്റെ ആർദ്രമായ സ്നേഹം. ഓരോ നോമ്പിലും അനുഷ്ഠിക്കുമ്പോഴും ഓരോ ചിന്ത നമ്മൾ ഈ ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ അഗമ്യമായ സൃഷ്ടിയോടുള്ള സ്നേഹമാണ്. അപ്പൊ അബ്രഹാം ഇസഹാക്ക് എന്ന് പറയുന്നത് ഇസഹാക്ക് തോളിൽ ചുമന്നു കൊണ്ടുപോയ ഈ വിറകുദർശനം എന്ന് പറയുന്നത് ബലിയർപ്പണത്തിന് വേണ്ടി കൊണ്ടായ വിറകുദർശനം കർത്താവ് കാൽവറിയിൽ തൂക്കപ്പെട്ട കുരിശാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പിതാക്കന്മാർ നമ്മളെ നയിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മളെ നയിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ്. ഒടിപ്രകാരം വായിക്കുന്നു 22 വാക്യം മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ സൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറയെന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. നമുക്ക് നമ്മൾ സ്ഥിരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുള്ള ഭാഗം തന്നെയാണ്. അങ്ങനെ സൂർ മരുഭൂമിയിൽ അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വെള്ളം കെട്ടി കുടിക്കാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. അങ്ങനെ പോകുമ്പോഴാണ് അവരൊരു തടാകത്തില് ഒരു വെള്ളത്തിന്റെ സ്രോതസ് കണ്ടത്. പ്രതീക്ഷയോടുകൂടി ആ വെള്ളത്ത് കുടിക്കാനായിട്ട് ചെന്നപ്പോഴ് ഒട്ടും കുടിക്കാൻ തക്കവണ്ണം കഴിവില്ലാതെ കൈപ്പുരസമാണ്. ഉടനെ മോശയോട് ജനങ്ങൾ പുറപ്പെടുത്തു. ദൈവം വരെ മോശയോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ നോക്കൊരു വൃക്ഷം, ആ വൃക്ഷമെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക, ആ വെള്ളം മധുരമുള്ളതായി തീരും. അങ്ങനെ മാറായിയുടെ തിരുമാറിൽ ഇട്ട വൃക്ഷം എന്ന് പറയുന്നത് കാൽവറിയിൽ യാഗമായ ക്രിസ്തുവിന്റെ കുരിശായിരുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മാറായി എന്ന് പറയുന്നത് ഒരു വെള്ളത്തിന്റെ സ്വഭാവം മാത്രമല്ല, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവമാണ്. പലപ്പോഴും കൈപ്പിൽ കൂടി യാത്ര ചെയ്യാത്തവരാണ്. ഈ കയ്പേറിയ അനുഭവത്തിൽ ഈ കുരിശിലേക്ക് സ്പർശിക്കുമ്പോൾ ഈ കയ്പുപെട്ട ജീവിതം മാധുര്യമുള്ളതായിത്തീരുന്നു എന്നുള്ള ഒരാളായ ബോധ്യങ്ങളിലേക്കാണ് ദേവാലയ മധ്യത്തിൽ ഉയർത്തപ്പെട്ട സ്ലീബ കാൽവറിയുടെ സ്ലീബായിട്ട് മാറ്റപ്പെട്ട് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു രൂപാന്തരം ഉണ്ടാക്കി തിരുവനന്തക്ക ഓണം ഇതാക്കമാർ നമ്മൾ ശ്രമിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ കാണുന്ന ഈ സ്ലീബ എന്ന് പറയുന്നത് ഹോറേബിൽ നമ്മൾ കാണുന്നതാണ്. പുറപ്പാട് പുസ്തകം 17 ഒന്നാം ബാക്കി അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ജനസമൂഹമൊക്കെ ചീൻ മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ടു. അങ്ങനെ അവർ റഫ്യൂജിബിൽ പാളയം ഇറങ്ങി. റഫ്യൂജിബിൽ പാളയം ഇറങ്ങുമ്പോഴും ചൂട് മരുഭൂമിയിലുണ്ടായ അതേ അനുഭവം അവർക്ക് റഫ്യൂജികളിൽ ഉണ്ടാകുന്നു. അവിടെ വെള്ളം കുടിക്കുക എന്തൊക്കെ വേണം വഹയില്ലാതെ വരുന്നു. ജനം വളരെ ശക്തമായിട്ട് മോശിക്കുന്നതായി കറങ്ങുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഞങ്ങളെ ദാഹം പട്ടണി കടത്തി കൊല്ലുന്നത്? ഇതിന് ഭേദം ഞങ്ങൾ ഫറവോന്റെ ആ അടിബന്ധത്തിൽ കഴിയുന്നതായിരുന്നു എന്ന് പറഞ്ഞ് ശക്തമായിട്ട് മോശയ്ക്കെതിരെ അവരെ തിരിയുകയാണ്. മോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ ജനങ്ങൾ തിരിയുമ്പോൾ ജനങ്ങളുടെ മുമ്പാകെ വാഗ്വാദം ചെയ്യാതെ ദൈവം മോശ ദൈവമ്പാകെ പോയി കരയും. അങ്ങനെ മോശ ദൈവമ്പാകെ പോയി അഭ്യർത്ഥിക്കുന്നു. അവിടെയും മോശയുടെ ശബ്ദം ദൈവം കേൾക്കുന്നു. മോശയോട് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇസ്രായേലിലെ മൂപ്പന്മാർ ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് നീ നബിയെ അടിച്ച വടിയും എടുത്തുകൊണ്ട് ജനത്തിന് മുമ്പാകെ പോവുക. അങ്ങനെ മോശയുടെ ദൈവത്തിന്റെ കൽപ്പനകാരം അങ്ങനെ മോശ വടിയും എഴുതിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് പറയുന്നു, ഈ ഹോറേബ് പാറയെ അടിക്കണം. പാറയെ അടിക്കുമ്പോൾ ജനത്തിന് കൊടുക്കാനുള്ള വെള്ളം അതിൽ നിന്ന് പുറപ്പെട്ടു വരും. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇനി കയ്യിലിരിക്കുന്ന വടിയും എടുത്തുകൊണ്ട് ഈ ഹോറേബ് പർവ്വതത്തിന്റെ മാർവിൽ മോശ അടിക്കുന്നു. സർവ്വജനങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ ജലം അവിടെ ജനങ്ങൾക്ക് ലഭിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ പറയുന്നു, എന്താണ് ആ പാറ എന്ന് പറയുന്നത്? ക്രിസ്തുവാണ്. അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10:1 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലും കൂടി കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയഹാരുന്നു. എല്ലാവരും ഒരേ ആത്മീയവാനിയെ കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതുവരെ കേൾക്കാൻ വളരെ മനോഹരമാണ്. പക്ഷെ മനോഹരമല്ലാത്ത കുറച്ച് വാക്യങ്ങൾ തുറന്നു വായിക്കുന്നുണ്ട്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ മേഘത്തിന് കീഴിലായിരുന്നു. ഏത് മേഘത്തിന് കീഴിലാ? സമാഗമനം കൂടാരമാകുന്ന മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ നടന്നു. എന്താ അല്ല അത്ഭുതമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ലോകം കണ്ട അവരുടെ ഭാവനകളിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത അത്ഭുതം അവർ കണ്ടു. കാരണം സമുദ്രം അവർക്ക് മുമ്പാകെ രണ്ടായിട്ട് ഭാഗിക്കപ്പെടുകയും ഒരു നിമിഷം കൊണ്ട് NH ബോട്ടിലൊക്കെ പോലെ സുന്ദരമായ ഒരു പാത സമുദ്രത്തിന്റെ മധ്യത്തിൽ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനേക്കാൾ ഉപരി എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. സ്വർഗത്തിലെ ദൈവം മണ്ണ ഭക്ഷിച്ചു കൊടുത്തു എല്ലാവർക്ക്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തുവായിരുന്നു. പക്ഷെ ഈ പാള കുടിച്ചു, ഈ ഭക്ഷണം കഴിച്ചു, ആ പാതയിൽ കൂടെ നടന്നു, ആ സുഖം അവർ അനുഭവിച്ചു മേഘത്തിന്റെയൊക്കെ. എന്നിട്ടും അവരിൽ ഈ അത്ഭുതങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അവർ ദൈവം പ്രസാദിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ അത്ഭുതങ്ങൾ അനുഭവിക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. ഈ അത്ഭുതത്തിന് ഉറവിടം കണ്ടെത്താനൊക്കെ ഉള്ള ശ്രമം അവരുടെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മുടെയൊക്കെ ആത്മീയത ഉറപ്പി വെച്ചേ ഈ ദൈവിക അനുഭവങ്ങൾ നേടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവകൃപകള് അതൊരു അത്ഭുതമായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ കാണുന്ന സുവിശേഷങ്ങൾ അതൊക്കെ തന്നെയല്ലേ? അത്ഭുതം നേടിത്തരുന്ന ദൈവം. ഈ അത്ഭുതത്തിന്റെ ദാതാവിനെ കണ്ടെത്തുവാനും അവനെ ആരാധിക്കാനും ഹൃദയപൂർവ്വം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അസംബന്ധനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ദൃഷ്ടാന്തങ്ങളാണ് പിതാക്കന്മാർ നമുക്ക് നൽകുന്നത്. ഒന്നാമതായിട്ട് ഏതെങ്കിലും സജീവ വൃക്ഷം, രണ്ടാമതായിട്ട് ഇസ്ഹാക്ക് ചുവന്ന തോളിൽ ചുവന്ന ബലിയർപ്പണത്തിലുള്ള വിറക് കഷ്ണങ്ങള്, മൂന്നാമതായിട്ട് മാറയിലെ പുഴയിലിട്ട വൃക്ഷം, നാലാമതായിട്ട് ഹോറേബിൽ ദൈവം അടിച്ച അല്ലെങ്കിൽ മോശയടിച്ച പാറ, ഇതൊക്കെ മരുഭൂമിയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ മോശം സ്ഥാപിച്ച പിത്തളസർപ്പം, ഇതൊക്കെ കാൽവറിയിൽ ഉയർത്തപ്പെട്ട സ്ലീബായ അടയാളമായിട്ട് വികാസന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പാതി നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയും തുടർന്നുള്ള ദിനങ്ങൾ നോമ്പിന്റെ ദിനങ്ങൾ ഭക്തിയോടുകൂടി നമ്മൾ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മുമ്പാകെ ഒരടയാളമുണ്ട്. മരുഭൂമിയിൽ നമുക്ക് വേണ്ടി രക്ഷയുടെ മാർഗം കാണിച്ച കർത്താവിന്റെ അടയാളം, ആ സ്ലീബായി നോക്കി യാത്ര ചെയ്യാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:14 കർത്താവ് പറഞ്ഞത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനാണെന്നറിയാമോ? പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു, അവനെ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് പാടുന്നത്. ഈ നോബൽ കൂടി പ്രയാണം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈ സ്ലീബ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രേരണ ഉണ്ടാകണം. ആ പ്രേരണ അനുതാപത്തിന്റെ ആവണം, ആ പ്രേരണ രക്ഷയിലേക്കുള്ള മാർഗത്തിന്റെ ആവണം, ആ പ്രേരണ ഉയർപ്പിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് നയിക്കപ്പെടണം. ഈ ജനങ്ങളിലൊക്കെ ഈ സ്ലീബ കാണുമ്പോൾ നമുക്കും ഈ ജനം മോശയോട് പറഞ്ഞതുപോലെ പറയാം, അല്ലയോ പിതാവേ, ഞാൻ ദൈവത്തോടും ഞങ്ങൾ ദൈവത്തോടും അങ്ങയോടും പാപം ചെയ്തു. മുടിയനായ പുത്രൻ തിരികെ പിതാവിനോട് പറയുന്നുണ്ട്, സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തു. ആ ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാവട്ടെ. ഈ സ്ലീവ കാണുമ്പോൾ പലതരത്തിലുള്ള പാപം നമ്മുടെ ജീവിതത്തിൽ, നാവ് കൊണ്ടാണെങ്കിലും ചിന്ത കൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഒരുപാട് പാപം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ സ്ലീവ നമുക്കൊരു അടയാളമാകട്ടെ, നമുക്കൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ. പാപത്തിന്റെ ദംശനമേറ്റ് അനുനിമിഷം ആത്മാവ് മരിക്കുമ്പോൾ, മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ലീബായിലെ നോക്കി നമ്മുടെ ആത്മാവിന് പുനർജീവം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീരണം. അതിനുള്ള സാധ്യതയാണ് മനുഷ്യൻ മനുഭൂമിയുടെ മധ്യത്തിൽ സംരാട് നമുക്ക് ഉയർത്തി തന്നിട്ടുള്ളത്. അതിലേക്കൊന്ന് നോക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടാവും. ഈ പരിശുദ്ധമായ നോമ്പില് നമുക്ക് കൂടുതൽ അനുതാപത്തോടുകൂടി കടന്നു വരാം. എല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി നല്ലൊരു കുംഭസാരം നടത്തുവാനും ആ കുംഭസാരത്തിൽ കൂടി പാപത്തിൽ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, പാപത്തിൽ ഭസ്മമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിന് ഒരു പുനർജീവൻ ലഭിക്കാൻ തക്കവണ്ണം, ഒരു പുതിയ തണുപ്പ് രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഈ നോമ്പിലെ ദിനങ്ങളൊക്കെ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു പാതി നോമ്പിന്റെ ആശംസകൾ എല്ലാവർക്കും നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തന്നെ അവരെയും മനസ്സിൽ അനുഗ്രഹിച്ചു മാറട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ലഭിക്കുന്നുണ്ട്. പേരുകൾ വായിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇപ്പോഴ് പ്രത്യേകമായിട്ടുള്ള അനുതാപത്തിന്റെ ഗീതം ദൈവം സമർപ്പിക്കും. അതിനുശേഷം പേരുകൾ വായിക്കും. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി മറ്റുമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ സമയം നടത്തപ്പെടുകയായിരിക്കും.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പേരുകൾ വായിക്കപ്പെടുന്നു. തോമസ് യോഹന്നാൻ, ഷീബ, രാജി, ബെൻ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അവരെ ദിവസത്തിൽ സമർപ്പിക്കാൻ മുൻപായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉള്ളതായ ഗീതം പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ അവസാനം കാണുന്ന എന്നുടയോനെ നീ എന്നെ കൺമണി പോലെ കാത്തിടണമെന്ന് ആരംഭിക്കുന്നതായ ഗീതം നമുക്ക് ചേർത്ത് പാടാം.
എന്നോടയോനെ നീ എന്നെ കണ്മണി പോലാത്തിടണമേ, നിൻചിറകാല മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ, ഒളിവായി നോക്കി വഞ്ചന കേൾക്കാതടിയേ, ആദുകളെയും കാക്കണമേ, എന്നകരങ്ങൾക്കെന്നും അവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യാൻ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ, സൗരഭ്യത്താൽ നിന്നെ ഇമ്പപ്പെടുത്താനിടവരണേ, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സംവാദിപ്പാനും നിന്നെ സ്നേഹിച്ച് ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക, എന്നെ തന്നെ തന്നെ
പേരുകള് ഈ സമയത്ത് വായിക്കുന്നു. ഒരു പ്രായമായി പ്രയാസം അനുഭവിക്കുന്നു. ഇതോടൊപ്പം തന്നെ വളരെ ശക്തമായ ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് വളരെ കൃത്യകൾ തേടി കഴിയുന്ന എന്റെ ഒരു സുഹൃത്താണ് നാട്ടിലെ സോജൽ വർഗീസ്. പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട ആളാണ്. പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് സോജൽ വർഗീസിനെ നമുക്ക് ഓർക്കാം. അതുപോലെ ബാബു തോമസ്, അദ്ദേഹം ബ്ലഡ് ക്യാൻസർ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കഴിയുന്നു. മർത്തോമ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബാബു തോമസിന്റെ ദിവസത്തിൽ ഓർക്കാം. അതുപോലെ ഒക്കൽഹോമയിലുള്ള ഒരു റെജി വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ്. പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെജിയെ ദിവസത്തിൽ ഓർക്കാം. അതുപോലെ ഡാലസിലുള്ള ഒരു ജ്യൂജി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഡാലസിൽ ആനി ജോൺ, അതുപോലെ തന്നെ ഷാജി, അതുപോലെ മറ്റൊരു രാജിയെ ദൈവസ്ഥനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സ്ഥിരനുള്ളവർക്കുള്ള രൂപേനെ ദൈവസ്ഥനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സെന്റ് തോമസിലെ ഡാനിയൽ എന്ന് പറഞ്ഞ മകനെ ദൈവസ്ഥനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ആലീസ് ശാരീരിക പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആലീസിന്റെ അമ്മയും വളരെ പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. ആ അമ്മയും ദൈവസ്ഥനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ട്യൂമർ ബാധിച്ചപ്പോഴും സൗഖ്യം പ്രാപിച്ചു വന്ന നല്ല ഏറെ സമയത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് മറ്റൊരു ആലീസിനെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഡാലസിലെ പി ജി തോമസ് എന്ന് പറയുന്ന ഒരു പിതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആ പിതാവിന്റെ ആത്മാനിക്ക് സന്ദർശിപ്പാനും ആ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ ഡാലസൻ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ മെമ്പറാണ് ദൈവത്തെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ. സന്തോഷത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ?
ഇല്ല.
നമുക്കൊരു നിമിഷം നമ്മുടെ ശിരസുകളെ ശമ്പുരാട്ട സന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന തമ്പുരാനെ, അനുഗ്രഹീതമായ ഈ പ്രസാദം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ ആത്മാവോടുകൂടെ അവരുടെ കൃപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെയാക്കി തീർന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മുമ്പാകെ അല്പസമയം ഇരിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും അവിടുത്തെ പരിശുദ്ധാത്മാകാൽ ദാനമായിട്ട് വരുന്ന നിമിഷങ്ങളാണ് തിരിച്ചറിയുവാനും ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും വന്ദിപ്പാനും ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒരുക്കാനുള്ളവരാക്കണം. ദൈവം, എപ്പോഴും അങ്ങയുടെ ഇഷ്ടം കണ്ട് ജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരുക്കം ഞങ്ങളുടെ മനസ്സിന് നൽകണമേ. ഈ ലോകത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരുക്കമല്ല, അതിനേക്കാളും ഉപരി തമ്പുരാൻ ആകർഷിക്കത്തക്കവണ്ണമുള്ള ഒരുക്കം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എന്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. പിതാവ് ആകർഷിക്കത്തക്കവണ്ണം ആത്മാവിനെ ഒരുക്കത്തോടുള്ള കാത്തു സൂക്ഷിപ്പാൻ പ്രത്യേകിച്ച് പരിശുദ്ധമായ നോബൽ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് 25 ദിവസങ്ങളിൽ കഴിഞ്ഞിട്ട് അങ്ങയുടെ വിജയ ശ്രീബായയുടെ ശ്രേഷ്ഠമായ ഓർമ്മയനുസരിച്ച് ഞങ്ങളുടെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട ശ്ലീപ ദേവാലയത്തിലല്ല ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുവാനും ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞ് നോക്കി നാട്ടപ്പെട്ട ശ്ലീപായിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് സന്യസിച്ച് ചിന്തിച്ച് ഞങ്ങളുടെ കുറവുകളെ പറ്റി ബോധ്യപ്പെടുവാനും നല്ല കുംഭകാരത്തിൽ കൂടി ഏറ്റു പറഞ്ഞ് ആത്മീയ തെളിമയുള്ളവരാ ജീവിപ്പാനിടെ ഈ ദിനങ്ങളിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ നോക്കൊക്കെയും ഞങ്ങളുടെ ഓരോ നിത്യ ജീവിതത്തിന്റെ പൊൻതൂവലായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ശ്രദ്ധ വാത്സല്യം നിങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ചമരാനെ, അവിടുന്ന് ഞങ്ങളെയൊക്കെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ തന്റെ ഏകജാതനെ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചത്. ആ സ്നേഹത്തിന്റെ ആഴം ധ്യാനത്തിൽ കൂടി ശ്രദ്ധിക്കുവാനും ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതിന്റെ ഉറവിടമായി അങ്ങനെ കണ്ടെത്തുവാനുള്ള നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ലോകത്തിന്റെ ഇൻപത്തിന്റെ പുറകെ പോകാതെ ദൈവത്തിന്റെ നന്മയെ കണ്ടെത്തുവാനുള്ള രാംതിരിയുടെ ബോധം ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് അനേക രോഗികളെ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ഓർത്തു. ഈ രോഗികളൊക്കെ ഞങ്ങൾ ഓർക്കുന്നതിനേക്കാളൊക്കെ ഉപ്പുറമായി അങ്ങ് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നു. എങ്കിലും അവിടെ ഞങ്ങളെ ചുമതലപ്പെടുത്തി ചുമതല അനുസരിച്ച് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്ക ഓണം ഞങ്ങൾക്കിടയാക്കി തീർത്തല്ലോ. ഈ രോഗികളൊക്കെ അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ഈ ദിനങ്ങളിലൊക്കെ പ്രധാനമായിട്ട് ഞങ്ങൾ വായിക്കുന്നതും അങ്ങയുടെ മുമ്പ് ആ കണ്ണുനീരോട് അടുത്തു വന്ന മനുഷ്യർക്കൊക്കെയും മനസ്സലവോടുകൂടി അന്ന് സൗഖ്യം നൽകിയ സംഭവത്തെയാണല്ലോ. ഈ ലോകത്തിൻ്റെതായ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതുണ്ട്. എങ്കിലും മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവർ മുത്തരമരുടുകയും അവർക്കൊക്കെ അവിടുന്ന് ബലവും ശക്തിയും ലോകത്തിൻ്റെതായ കഷ്ടതകൾ അതിജീവിക്കാനുള്ള ആന്തരിക പ്രേരണയും നൽകുന്ന പരിപൂർണ്ണ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് മനുഷ്യരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ ശ്രദ്ധയും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഏത് രോഗത്തിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സ്പർശനം തിരിച്ചറിഞ്ഞ് ലോകത്തിന്റെ ഭയത്തെക്കാളിലും ലോകത്തിന്റെ വേദനയെക്കാളൊക്കെ അപ്പുറം ദൈവസ്പർശനത്തിന്റെ മഹത്വം തുറച്ചിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗവും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങയെ വിട്ട് അലിഞ്ഞു പോകാനല്ല അതിൽ കൂടിയും അങ്ങയോട് ചേർന്ന് മഹത്വപ്പെടുത്തുവാനുള്ള ആന്തരിക ബോധങ്ങളിലേക്ക് നിന്റെ മക്കളെയൊക്കെ അവിടെ ഉയർത്തണമേ. പ്രത്യേകിച്ചാൽ ഉറ്റവർ നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവരൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ വിചരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അദൃശ്യമായ കരങ്ങൾ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിയും കഴിവ് ശക്തി നൽകി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവം യുവാക്കന്മാരെ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ ഓർക്കുന്നു. ദൈവമേ, ദുർഭാഗ്യങ്ങളിൽ മുന്നോട്ട് പോകാതെ നന്മയുടെ പാത കുരിശേന്തി യാത്ര ചെയ്യാൻ തക്കോണം നീ അവരെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് മക്കളുടെ വഴിവിട്ട യാത്രയിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ. കുടുംബജീവം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങൾ ഓർക്കുന്നു. ദൈവമേ, കുടുംബം ദൈവം നിന്ന് ദാനമാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ തക്കോണം പരസ്പരം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ഇടയാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ, ഇവിടെ നാട്ടുകാട്ട് കഴിയുന്ന പ്രയാസം നിർവഹിക്കുന്ന മാതാപിതാക്കളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തനിയെ താമസിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരുടെ ഏകാന്തത മാറ്റി സന്തോഷത്തിലേക്ക് നയിക്കാൻ തക്ക ഇടയാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിൻ്റെതായ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോഴും മനസ്സ് പരിപൂർണ്ണ ആരോഗ്യമായി തീരുവാൻ തക്കവണ്ണം അവർക്ക് സ്പർശിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് അനുയോജ്യരായ പങ്കാളിലെത്താൻ ഇടയാക്കി തീർക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും കുഞ്ഞുങ്ങളുടെ ആൾ പ്രയാസപ്പെടുന്ന പ്രതികൾക്ക് എന്നെ മഹത്വപ്പെടുത്തുവാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയിൽ അത് പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ല പുതിയ വാതിൽ തുറന്നു കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ ശ്രദ്ധയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലം ലഭിക്കാനൊക്കെ ഇടയാകണമേ. അനേകം നന്മകളൊക്കെ ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമാണ് തിരിച്ചറിഞ്ഞ് നന്മയോടുകൂടി ഉപയോഗപ്പെടുത്തുള്ള മനസ്സും നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി, സഭയെ നയിക്കുന്ന തിരുമേനിമാര്, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പിതാക്കന്മാരെയൊക്കെ അവരുടെ യാത്രയിൽ ഇവിടുന്ന് നയിക്കണമേ. സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കാനുള്ള മനസ്സും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിൽ ആമോദം നടത്തുന്ന ചാപ്പൽ പണിയൊക്കെ രൂപ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുവാൻ തക്കോണം അടുത്ത പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. അതിനുവേണ്ടി അനേകരെ സംഭാവന കൊടുക്കാൻ തക്കോണം അനേകരുടെ മനസ്സിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത കാലഘട്ടങ്ങളിൽ ഇവിടേക്ക് നടക്കുന്ന ഇലക്ഷനുകളെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ദൈവത്തെ അറിയുന്ന ദൈവ അനുസരണമുള്ള നല്ല ഭരണകർത്താക്കളെ എഴുന്നേൽപ്പിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുക്കമുള്ളവരെ അവിടെ നിയമിക്കുകയും ചെയ്യണമേ. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെടുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും ദർശനം എല്ലാവർക്കും ഉണ്ടാകണമേ. ഇരക്കിക്കൂട്ടി തമ്പുരാനെ ഞങ്ങൾ എത്ര രൂപ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ ഇവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണം. അനേകർക്ക് ആന്തരിക ശുദ്ധീകരണം ഉണ്ടാകുന്നതും അനേക രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നതുമായ ഒരു ശക്തിയുള്ള കൂട്ടായ്മയായിട്ട് അനുനിമിഷം ഈ കൂട്ടായ്മ ഒരുപാതപ്പെടുത്തണം. കുറവുകളൊക്കെ നീക്കണമേ, നന്നോട് നടക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് രോഗികളായിട്ട് പേര് പറഞ്ഞവരെയൊക്കെ ജീവിത സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സുസൂക്ഷിക്കുന്നതിൽ സംബന്ധിക്കുന്നവരൊക്കെ വീണ്ടും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ 25 ദിവസം സമസ്യയോടെ നോമ്പ് നോക്കാനിടയായി എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ നന്ദിയുടെ സ്ലീപായി നോക്കി സ്വയം ഞങ്ങളെ തന്നെ വിലയിരുത്തുവാനും ഞങ്ങൾക്ക് ഓരോ നിമിഷവും താങ്ങുന്ന മരുഭൂമിയിൽ വെള്ളമായിട്ടും മഞ്ഞയായിട്ടും കാൽമുറിയിൽ യാഗമായിട്ടും ഞങ്ങളെ കരുതുന്ന സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി തുടർന്നുള്ള ദിനങ്ങളിലെ യാത്ര ചെയ്യുവാനും അതിൽ കൂടി രക്തജീവിതവും ആന്തരിക ജീവിതവും കുടുംബജീവിതവും സമാജീവിതവും ഒക്കെ ധന്യമായി തീരുവാനുള്ള കോണം ഇടയാക്കി തീർക്കണമേ. അത് ഞങ്ങൾ നിന്നെ എന്നിന്റെ പിതാവിനെ എന്നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നും നാളെ സുഖിച്ചു ഓർക്കുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകദേശം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും എല്ലാവരുടെ മേലും നല്ല നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും പ്രത്യേകിച്ച് രോഗികളായിട്ട് നമ്മൾ ഓർത്തുവാസ എല്ലാവരുടെ മേലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ആപ്തി പ്രസ്ഥാനങ്ങളുടെ മേലും എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷത്തിൽ അടുത്തനയിൽ വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ആ ബൈബിൾ വായിച്ച രാജൻ തക്കോടിയിലെ മനോജിനെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും ഉള്ള നന്ദി അറിയിക്കുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികളോടും പ്രത്യേകിച്ച് വിശ്വാസികളോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ തുറന്നുള്ള ഗോപുര ദിനങ്ങൾ ആശംസിക്കുമ്പോൾ എല്ലാവരും നമ്മൾ അനുഗ്രഹിക്കട്ടെ.